ഞാൻ തന്നെ പള്ളിയിൽ പോയിക്കൊള്ളുന്നുണ്ടോ? എല്ലാ ദിവസവും എല്ലാ നേരവും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നടക്കാത്ത പണിയാണെന്ന് അത് തന്നെ പറഞ്ഞു.
അത് തന്നെ പറഞ്ഞിരിക്കണേ.
ആ നമ്മള് പറയണ്ട, നമ്മള് പറയും നടക്കും പറയും, ചെയ്യൂല. നമ്മുടെ പണി നമ്മുടെ മതൊക്കെ അങ്ങനെ എല്ലാം പറയും, ഒന്നും ചെയ്യൂല. അഞ്ചാക്കാരം വേണം, ഫലമാണ് പണിച്ചാണ് നിങ്ങളെന്താ ചെയ്ത. നമുക്ക് നടക്കൂല, നമുക്ക് വേറെ പണികളൊക്കെ ഇല്ലേ. എല്ലാ ആരോട് ചോദിച്ചാലും നമ്മൾക്ക് ഇപ്പൊ ഒത്തു കിട്ടാച്ചാൽ ഒത്തു കിട്ടുമെന്ന് ഒരാളെ കാണാനില്ല. അഥവാ ഒരാൾ ചെയ്യണമെന്ന് ഈ പൈസ കൊടുക്കുമ്പോൾ വിചാരിക്കും. അല്ലാതെ അഞ്ചു നേരം കൃത്യമായിട്ട് നിൽക്കാൻ ഒരാളെ ഈ ഭൂമുഖത്ത് കാണാനില്ല. അപ്പൊ നടക്കാത്ത പല ദിവസം പള്ളിയിൽ പോവുക എന്നത് നടക്കാത്ത കാര്യമാണെന്ന് എവിടെ പറഞ്ഞു? എവിടെ പറഞ്ഞു? 9:22 ആയത്തിൽ അല്ല പറഞ്ഞതാ. ഓടി വരാന്നുള്ളത് നടക്കാത്ത കാര്യമാണ്, പ്രായോഗികയല്ല. എല്ലാവരും കൂടി അങ്ങോട്ട് പോവാ. എവിടേക്ക്? അവിടെ നിധിയ, അവിടുത്തെ ഇമാമൻ, അവിടെ ഇവിടെ പഠിപ്പിക്കുന്നതാണ് നിധിയാണ്, അവിടുത്തെ ഗുരുനാഥൻ നിധിയാണ്. ആ നബിന്റെ അടുത്ത് നബി എവിടെ ഇരിക്കുന്നത്? മദീനത്തെ പള്ളിയിലാണ്. അപ്പൊ എല്ലാവരും കൂടി മദീനത്തെ പള്ളിയിലേക്ക് നബിന്റെ അടുത്തേക്ക് പഠിക്കാനോ നിക്കരിക്കാനോ പോകാനോ നടക്കാത്ത കാര്യമാണെന്ന് അള്ള പറഞ്ഞതാ. നടക്കൂല, പ്രായോഗികല്ല. അതുകൊണ്ട് ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ചെറു ചെറു സംഘങ്ങൾ പോയിക്കോട്ടെ. എന്തിന്? നിക്കരിക്കാനല്ല. എന്തിനാണ് പോണത്? മതപരമായ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട്. മതപരമായ വിഷയം നബിയിൽ നിന്ന് മതമേതാ ഖുർആൻ? മതമില്ല, സൈഫല്ല, ബുഖാരിയല്ല, മുസ്ലിമല്ല. അവിടുത്തെ നബി പഠിപ്പിക്കുന്ന മതമല്ലോ ഖുർആനാ. ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നബിയോടെ കാത്തിരിക്കുന്നു. അതിന് എല്ലാ ഓരോ ജനവിഭാഗത്തിൽ നിന്നും ചെറിയ ചെറിയ ഓരോ സംഘങ്ങൾ പോയിട്ട് പഠിച്ച് വന്നിട്ട് അവര് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്നപ്പോ അതിന്റെ ചുരുക്കം. ഇങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ തസ്സീറിലൊന്നും അങ്ങനല്ല, പരിഭാഷയിലൊന്നും അങ്ങനല്ല. എങ്ങനെ? എല്ലാ ഓരോ ജനവിഭാഗത്തിൽ നിന്നും ചെറിയ ചെറിയ സംഘങ്ങളെ യുദ്ധത്തിന് പോകാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നുണ എഴുതി വെച്ചിരിക്കണം. സകല ഏതാണ്ട് എല്ലാ ദൃശ്യങ്ങളും ഏതാണ്ട് എല്ലാ പരിഭാഷകളും യുദ്ധത്തിന് പോകുമ്പോ ചെറിയ ചെറിയ സംഘങ്ങളെ പോകാവുള്ളൂ. എന്താ സകലം തീരണം? സകലും ശത്രുക്കളുടെ വെട്ടുകൊണ്ട് തീരണം. യുദ്ധത്തിന് പോകുമ്പോ മറന്ന രോഗികൾ, ബലഹീനരായ ആൾക്കാർ, ഇവർക്കല്ലാതെ മറ്റുള്ളവർക്കൊന്നും യുദ്ധത്തിന് പോകേണ്ട സന്ദർഭം വന്നാൽ അതിൽ നിന്ന് അനുവാദം കൊടുക്കാൻ പാടില്ല, പിന്മാറാൻ പാടില്ല. സാധുക്കളോ രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്മാറിക്കോട്ടെ, അല്ലാത്തവരൊക്കെ യുദ്ധത്തിന് പോകണം എന്ന് നിർബന്ധിച്ച് പോകാത്തവർക്ക് കഠിന താക്കീതും ചെയ്ത നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഭയാനകമായ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നോളം നിങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ആ അധ്യായത്തിന്റെ നടുക്ക ഒരു വ്യാഖ്യാനം. യുദ്ധത്തിന് പോകുമ്പോ നിങ്ങൾ കുറേശ്ശെ ആൾക്കാർ പോയാൽ മതി എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണെന്നുള്ള നുണ ഇവർ എഴുതിണ്ടാക്കിയപ്പോ ആരാ? ഏതായാലും ഇത് ശുദ്ധ നുണയാണ്. ഈ ആദ്യത്തിന് ഞാൻ അർത്ഥം പറയാൻ പാടില്ല. ഇത് നബിന്റെ അടുത്തേക്ക് മതം പഠിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പൊ പോലും നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരൊക്കെ വീട്ടിൽ നിന്ന് നബി ഒന്ന് വീട്ടിൽ നിന്ന് ആയിരിക്കാം. നബി ഇവരൊക്കെ പോയ ദേശം ആയിഷാന്റെ വീട്ടിൽ പോയിട്ടാണ് അസ്രക്കരിക്കുന്നത്. ഉമ്മുസലമാന്റെ വീട്ടിലും അവരോ അവരുടെ വീട്ടിൽ പോട്ടും അസ്രെങ്കിലും ഒന്ന് കൂട്ടായിട്ട് നിൽക്കിരിക്കാന്ന് നബി വിചാരിച്ചിരുന്നില്ല. അവര് വന്നിട്ട് മതം പഠിച്ചു പോയിക്കോട്ടെ എന്നാണ് അള്ള പറയണത്. ആ മതം പഠിക്കാൻ വരാൻ പോലും ഒരു ദിവസം എല്ലാവരും കൂടി വരാൻ നടക്കൂല. പിന്നെ നിസ്കരിക്കാനായിട്ട് വരാന്നുള്ളത് അത് തീരെ പ്രായോഗികല്ല. അത് ഓരോരുത്തരും വീട്ടിൽ നിൽക്കിച്ചുകൊള്ളാം. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ ആയത്തിന് അർത്ഥം പറഞ്ഞപ്പോ എല്ലാവരും വലിയ പ്രക്ഷോഭം ബഹളമൊക്കെ ഉണ്ടാക്കി ചോദ്യം സംശയമൊക്കെ ചോദിച്ചു. ഇപ്പൊ ഇതാ കഴിഞ്ഞ ഏപ്രിൽ ലക്കം മൽമനാറിൽ വരണ്ട് ജിഹാദിന്റെ ഫലമുണ്ട്, ജിഹാദിന് ഫലമുണ്ട്. അതില്ല എന്ന് വിചാരിച്ചൂടാ. കഴിഞ്ഞ ലക്കം ഏപ്രിൽ ലക്കം മൽമനാറിൽ ബോക്സ് ഇട്ട് കൊടുത്തിരിക്കണം. എന്താ ബോക്സിന് പറഞ്ഞത്? എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഞാൻ എന്റെ പരിഭാഷ എന്റെ ബുക്കിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞ അതേ അർത്ഥങ്ങൾ എഴുതിയിട്ട് സുന്ദരന്മാരായിരിക്കണം. അവർ യാതൊരു നുണ പറഞ്ഞല്ലോട്ടോ, നുണ പറഞ്ഞത് കൂടെ അത് എഴുതിയത് നല്ലതാണ്, തൗബ ചെയ്തല്ലോ. യുദ്ധത്തിന് പോണതിനെ പറ്റി പറഞ്ഞ ആയത്താണെന്ന് ഇക്കാലം വരെ പറഞ്ഞിരുന്ന അൽമനാറും അതുപോലുള്ള പത്രങ്ങളും അതുപോലുള്ള പ്രസിദ്ധീകരണം ഖുർആൻ പരിഭാഷയും തഫ്സീറുകളൊക്കെ ഇതുവരെ യുദ്ധത്തെപ്പറ്റി അറിഞ്ഞ ആയത്താണെന്ന് പറഞ്ഞിരുന്ന അവർ അത് ശുദ്ധ നുണയാണ്, അത് യുദ്ധത്തെപ്പറ്റി പറഞ്ഞതല്ല, നബിന്റെ അടുത്ത് പോയിട്ട് മതം പഠിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ ലക്കം അൽമനാറിൽ ബോക്സായിട്ട് ശുദ്ധ പരിഭാഷയായിട്ട് കൊടുത്തിരിക്കണേ. ഇപ്പൊ അവർ ഇന്ത്യയിൽ നിന്ന് പഠിച്ചെന്ന് പറയണ്ട, അത് നടക്കണല്ലേ. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ശേഷം അവരും അത് പറഞ്ഞു മതി, അത്രേ ഉള്ളൂ മതി. സത്യം സമ്മതിക്കണം, സത്യം സമ്മതിക്കണം. ഖുർആൻ അർത്ഥം മാറ്റി പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് മാറ്റി തിരിച്ചു പറഞ്ഞാൽ മറ്റൊരിക്കൽ അത് തിരിച്ചു പറയേണ്ടി വരും. അപ്പൊ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞത് ജമാഅത്ത് തന്നെ പോവാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് അള്ള പറഞ്ഞെന്ന് പറഞ്ഞ ആയത്താണ് മനസ്സിലാക്കണം. അള്ള പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്, നടക്കൂല. അതുകൊണ്ടാ പറഞ്ഞു ഇതാ അനുദിയോമിൽ ജമാഅത്തി മസ്ഹവിലാദിക്കില്ല. വെള്ളിയാഴ്ച ദിവസം വിളി കേട്ടാൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതാ അനുദി അലിസ്സലാത്തിന് നമസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം അറിയിപ്പുണ്ടായാൽ വിളി കേട്ടാൽ അന്ന് നിങ്ങൾ പൊട്ടിക്കോളൂ. അത് ഇവിടെ മൈതാനത്താരം വേണ്ട, കോൺഫറൻസ് ഹാളിലാരും വേണ്ട, പള്ളിയിലാരും വേണ്ട. വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കാൻ വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം പോണ്ട, അല്ലാത്ത ദിവസം പോണ്ട, അല്ലാത്ത ദിവസം പോണ്ട, വെള്ളിയാഴ്ച വിളിച്ചാൽ പോയിക്കോളൂ. അല്ലാത്ത ദിവസം ഓരോരുത്തർക്ക് വീടുണ്ട്. ഞാൻ തെജയോ സ്വലാത്തുക്കും, ഞാൻ തെജയോ ബുയ്യത്തുക്കും, കുക്കൂറ തെജയോ സ്വലാത്തിക്കും ബുയ്യത്തിക്കും. നിങ്ങളുടെ നിസ്കാരം കുറച്ചൊക്കെ വീട്ടിൽ ആയിക്കോട്ടെ, നബി ശല്യം പിടിച്ചിട്ട് നബി പറയേണ്ടി വന്നു എന്ന് അവരെന്നെ എഴുതിവെച്ചിരിക്കണ്. അവരെന്നെ ബുഹാരിയിലെ മുസ്ലിം എഴുതിച്ചിരിക്ക. കൂട്ടത്തോടുകൂടെ ഇങ്ങനെ നിസ്കരിക്കാൻ കൂലി കൂട്ടാൻ വേണ്ടിയിട്ട് പണിയിരിക്കുകയാണ് ആരാധികള്. നല്ല ആൾക്കാരുണ്ടാവും. കൂടി വന്നപ്പോ അവസാനം നബി പറഞ്ഞാ പറഞ്ഞത് ശരണം മുട്ടിയപ്പോ നബി അത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇവർ ജമാഅത്താക്കാൻ വേണ്ടി വന്ന് വന്നിട്ട് ബുദ്ധിമുട്ടിയപ്പോ നബി പറഞ്ഞു നിങ്ങളെ കുറച്ച് നിക്കാരം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നബി എന്ന് ബുഹാരി മുസ്ലിം. ബുഹാരിയിലും മുസ്ലിമിലുള്ളതാ ആര അബൂ ഹുറൈറ. ഐ അബൂ ഹുറൈറ അത് പറയോ, നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അബൂ ഹുറൈറ പറയുന്ന ഇതാണോ അല്ലേ എന്ന്. അബൂ ഹുറൈറ അല്ല ഇബ്നു ഉമറ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തന്നൊരു പരിപാടിയേ ഇല്ല. പിന്നെ ബാങ്കോ പിന്നെന്താ ബാങ്ക്, പിന്നെ പോയി ബാങ്ക് ബാങ്ക് കുടിക്കോ പറയണെന്താ ഈ ബാങ്ക് എങ്ങനെ ഉണ്ടായി, അഞ്ചു നേരം ബാങ്ക് കൊടുക്കണമെന്ന് പറയാ, എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറയാൻ ഞാൻ ശരിയാവൂ. ശരിയാവും. അപ്പൊ ബാങ്ക് എന്താന്ന് പഠിക്കണം. അതാണ് അവസാനത്തെ വിശദി പ്രതിവാദി വിഷയമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ബാങ്കിനെ പറ്റി സ്വല്പം കൂടി വിരിക്കാനാണ്. അല്ല വിരിച്ചിട്ടില്ല. ബാങ്ക് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. എന്താ ഈ ബാങ്ക്, ബാങ്കിൽ എന്താ പറയണത്? ബാങ്ക് ആകെ അഞ്ച് സെന്റൻസും അഞ്ച് വാചക ബാങ്കിലുള്ളൂ. ഈ അഞ്ച് ബാങ്കിൽ ഏഴ് തെറ്റുണ്ട്. ഏഴ് തെറ്റ് ആകെ അഞ്ച് വാചകമുള്ളൂ, അതിന് ഏഴ് തെറ്റുണ്ട്. പർശ്വനെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പരിശുദ്ധമായ മുദ്രവാക്യം ഇനി വേറല്ല. അതിൽ ഏഴ് തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ അച്ചടിച്ചില്ലേ? ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചു കൊടുത്തില്ലേ? ഏഴ് തെറ്റും കാണിച്ചു കൊടുത്തില്ലേ? എന്തുകൊണ്ട് തിരുത്തുന്നില്ല? കേട്ടോളൂ, തെറ്റ് കേട്ടോളൂ. ബാങ്ക് കൊടുക്കുന്നതിനുള്ള തെറ്റാ പറഞ്ഞത്. ഈ ബാങ്ക് ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടായി, എന്തിനാ ഈ ബാങ്ക് കൊടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണോ? ബാങ്ക് കേട്ടവരൊക്കെ കുരുടനാണെങ്കിൽ പോലും അവിടെ ചെല്ലണമെന്ന് നിർബന്ധമായിട്ട് കൽപ്പിക്കുമ്പോ ബാങ്ക് എന്താണ്, ബാങ്കിൽ പറയുന്നത് എന്താണ്, ആരാത് പറയാൻ പറഞ്ഞത്? വെള്ളിയാഴ്ച വിളി കേട്ടാൽ ആട് പോയിക്കോളൂ എന്നുള്ള പറയാ. വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച എല്ലാ ആഴ്ചയും പോണെന്ന് ഇവിടെയും പറയാം. ഇത് ബുഹാരി മുസ്ലിം പറയാം. എല്ലാ ആഴ്ചയും പോണോ, വെള്ളിയാഴ്ച പോയാൽ മതിയോ എന്ന് നമുക്ക് ചിന്തിക്കണമല്ലോ. അത് പറഞ്ഞ വെള്ളിയാഴ്ച അല്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അതിന് മുമ്പ് എല്ലാം അത് പറഞ്ഞിട്ടില്ല, നടക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ബാങ്ക് പിന്നെന്താ, ബാങ്കിൽ എന്താ പറയണത്? ബാങ്കിൽ പറയണത് ആദ്യം അള്ളാഹു അക്ബർ, കുഴപ്പമില്ല, അള്ളാഹു അക്ബർ നല്ല മുദ്രാവാക്യം തന്നെ. എല്ലാം ഓരോന്നും തെറ്റുണ്ടെന്നല്ല ഈ പറഞ്ഞിട്ട്, ആകെ ഏഴ് തെറ്റുണ്ട്. ഘടനയിലാണ് കുറെ തെറ്റ്, പിന്നെ വാചകത്തിന് തെറ്റുണ്ട്. അള്ളാഹു അക്ബറിന് തെറ്റില്ല, സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് അതിലും വലിയ തെറ്റില്ല. വലിയ ചെല്ലാവരും പോലെ ചെറിയ തെറ്റുണ്ടോ? ഉണ്ട്, ചെറിയൊരു തെറ്റുണ്ട്. വലിയ തെറ്റില്ലെങ്കിലും ചെറിയൊരു തെറ്റ്, ഒന്നല്ല രണ്ട് തെറ്റാണുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാ നമ്മൾ പറയണത് അല്ലേ ബാങ്കിൽ. അഷ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയണം ഖുർആൻ അനുസരിച്ച്. 15 സ്ഥലത്ത് ഷഹാദത്തിന്റെ കർമ്മമായിട്ട് ഖുർആൻ പ്രയോഗിച്ച സ്ഥലത്തൊക്കെ അന്ന അല്ലെങ്കിൽ ഇന്ന എന്നല്ലാതെ അൻ എന്ന് പറയാൻ പാടില്ല. ശുദ്ധ അറബി ഭാഷയിൽ അൻ എന്ന് പറയാൻ പാടില്ല. അഷ്ഹദു അന്നഹു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നഹു ഇന്നഹു അന്ന ഇന്ന എന്നല്ലാതെ അഷ്ഹദുവിന്റെ ശേഷം അൻ എന്ന് പറയാൻ പാടില്ല. കോയിമുട്ടാന്ന് പറയണം, കോയിമുടാന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ മതിലെ. ശരിക്കും വരുമ്പോ കോയിമുടാന്നല്ലല്ലോ പറയണ്ടത്, കോയിമുട്ടാന്ന് പറയണ്ടേ. അതുപോലെ തന്നെയാണ് അറബി ഭാഷയിൽ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയണം. അല്ലായില എന്ന് പറയാൻ പാടില്ല. അവൻ ആരെ പറഞ്ഞു? അബൂ ഹുറൈറ കഥ അറിയുള്ളൂ, മൂപ്പര് കോയിമുടക്കാരനാണ്. അബൂ ഹുറൈറ യമനി, ശുദ്ധ ഭാഷ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ യമനി ഭാഷ കടന്നോളൂ. മൂപ്പരാണ് ആദ്യം ബാങ്ക് കൊടുത്ത്, മൂപ്പർ ബാങ്ക് കൊടുക്കും, മൂപ്പർ പഠിച്ചതല്ലാതെ പറയൂ അശ്വതു അല്ലാഹ ഇല്ലല്ലാഹ എന്ന് ബാങ്ക് കൊടുത്തു. എല്ലാവരും പഠിച്ചു. സലാം അലൈക്കും എന്ന് പറയാൻ 35 പ്രാവശ്യം വന്ന ഖുർആനിൽ കൂടെ പഠിപ്പിച്ചിട്ട് അബൂ ഹുറൈറ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു എല്ലാവരും അസ്സലാമു അലൈക്കും എന്ന് പഠിച്ചു. അങ്ങനെയല്ലാതെ അല്ല, 35 വട്ടം പറഞ്ഞിട്ട് നമ്മൾ കേട്ട അബൂ ഹുറൈറ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്ക് അതല്ലേ നമ്മളെല്ലാവരും പഠിച്ചത്. അപ്പോ അഷ്ഹദു അല്ലാ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയേണ്ടതാണെന്ന് ഖുർആൻ ഒന്നിന്ന് പഠിച്ചില്ല. അബൂ ഹുറൈറ അല്ലാ ഇലാഹ എന്ന് പറയുമ്പോ അല്ലാ ഇലാഹ എന്ന് നമ്മൾ പറഞ്ഞു. ഇരിക്കട്ടെ, അതൊരു ചെറിയ തെറ്റ്, ആശയത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ആശയം പോരായിട്ടോ. അൻ എന്ന് പറഞ്ഞാൽ, അൻ എന്ന് പറഞ്ഞാൽ തീർച്ച എന്നർത്ഥം കുറഞ്ഞതേ ഉള്ളൂ. അന്നാന്ന് പറയുമ്പോ അർത്ഥപുഷ്ടി കൂടുതൽ. അന്നഹു നിസ്സംശയം, തീർച്ചയായും ഞാൻ പറയുന്നു. അന്നെന്ന് പറഞ്ഞാൽ വേണം വലിയൊരു അർത്ഥം വെച്ച മാറി തന്നെ കാര്യമാവുന്ന കാര്യമന്ത് എന്നൊക്കെ തന്നെ ഉള്ളൂ. ഇതിലപ്പുറമൊന്നുമില്ല. പഴയ കാലത്തെ അർത്ഥം അങ്ങനെ അൻ കാര്യമാവുന്ന കാര്യമന്ത് തീർച്ചയും മൂർച്ചയൊന്നും അവിടെ ഇല്ലാതെ. അപ്പൊ അന്നഹു ലായിലാഹ എന്ന് പറഞ്ഞാലേ ശരിക്ക് സമ്പുഷ്ടാർത്ഥം കിട്ടുള്ളൂ. അത് പോയി, പുഷ്ടി പോയി, ഇരിക്കട്ടെ. പിന്നെ മുക്രിമാരാണല്ലോ വെള്ളിയാഴ്ചക്ക് ബാങ്ക് കൊടുത്തിട്ട്, വെള്ളിയാഴ്ചകൾ വലിയ ബാങ്ക് മുക്രിമാരാണ് ബാങ്കിലും ഒക്കാമത്തിലൊക്കെ അഷതു അല്ല ഇലാഹ എന്ന് പറയണത്. ഇവിടെ കേൾക്കാൻ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ പള്ളിയിലെ മുസ്ലിമികളല്ലാതെ ആരെങ്കിലുള്ളൂ. ഇവിടെ മുദ്രവാക്യന്മാരുടെ ഇസ്ലാമിന്റെ മുദ്രവാക്യ എന്താ പറയണത്? അള്ളാഹു അല്ലാതെ ഇലാഹില്ല, നബി മുഹമ്മദ് റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അത് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു, മുക്രി പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ മതിയോ? മുക്രി പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് നബിയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു എന്ന് മുമ്പേ നമ്മുടെ ഇടയിൽ നിന്നിട്ട് ഉറക്കെ വിളിച്ചാലേ പോലെ. അപ്പൊ ഞമ്മളെക്കാരെ വെട്ടിയതാ, ചെണ്ടികളാ. എന്താ പോയി പറഞ്ഞത്? നെഷ്ഹദു എന്ന് പറഞ്ഞൂടെ ചെങ്ങായി. അപ്പൊ ഓർമ്മയാണെങ്കിലും ഒക്കെ ഒറ്റക്കും കിരിക്കാണെങ്കിലും കൂടി അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മുടെ കൂട്ടായിട്ട് വിളിച്ചറിച്ചിട്ട് അവനെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ പ്രതിനിധിയായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാം മുദ്രാവാക്യം. എന്നിട്ട് പറയാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ ഇല്ല, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു റസൂൽ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അടി കിട്ടും. അറബിയിലായതുകൊണ്ട് ആരും അടിക്കാത്തത് അത്ര ധിക്കാരാ. പറഞ്ഞു നമ്മളെ കുട്ടി പറയണ്ടേ, ഞങ്ങൾ അങ്ങനെയാണ് നബി പഠിപ്പിക്കാണ്. ഈ പഠിപ്പിക്കാൻ ഇത് നബി പഠിപ്പിച്ചല്ലേ. അബൂ ഹുറൈറക്ക് ഈ കോടിക്കണക്കിനുള്ള ആൾക്കാരൊക്കെ നബിന്റെ അനുയായികളാണെന്നുള്ള കള്ളി മുദ്രാവാക്യത്തിൽ വരരുത്, അങ്ങനെയുള്ള പ്രഖ്യാപനം ആവരുത്. ഞാൻ മുക്രിയാവുന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങളാവുന്ന ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാൻ ഒഴിവില്ല. രണ്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ പറഞ്ഞത് ഹയ്യാല സ്വലാത്ത്. ഈ ഹയ്യ ഹയ്യ കേട്ടാല് കുന്തുണ്ടിക്കാരുടെ ശബ്ദം പോലുണ്ടല്ലോ ഹയ്യ ഹയ്യ. അത് അറബി ഭാഷയിൽ ഹയ്യ വിളിക്കാൻ വേണ്ടിയിട്ട് ഹയ്യ എന്ന് ഉപയോഗിക്കാൻ ശുദ്ധ അറബി ഭാഷയിൽ പഠിക്കാം. ഹയ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാടാന്നാണ്. ഈ വേലക്കാർ യമനികൾ തമ്മിൽ സമന്മാര് അവിടുത്തെ കാട്ടറബികൾ പറയുന്ന വാക്കാണ് ഹയ്യ. അങ്ങോട്ട് വാടാന്ന വായോന്നല്ല വരുന്നല്ല വാടാന്നുള്ള അർത്ഥത്തിൽ വിളിക്കാറുള്ള അവര് നായനും പട്ടിണി കഴിഞ്ഞ ഒക്കെ വിളിക്കുക ഹയ്യ 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 പറയില്ല. അറബികൾ പറയുമ്പോ താൽ എന്നാ പറയാം. കുറാൻ നോക്കൂ, എട്ട് സ്വരത്ത് താൽ വരൂ. നല്ല സംസ്കാരം വേണം വരൂന്ന്. ഞാൻ ഒരാളോട് ഇങ്ങോട്ട് വാടാന്ന് പറയും, നമ്മളറിയും ഓരോ ഓഫീസർ ഉദ്യോഗസ്ഥനം വേദപ്പെട്ട ആളോ ഇങ്ങോട്ട് വാടാ ഇവിടെ വന്നിരിക്കുന്നു പറയോ? അറിയില്ലല്ലോ വരൂ ഇരിക്കുന്നല്ലേ. നമ്മൾ പറയാ ഹയ്യ എന്ന് പറഞ്ഞാൽ വാടാടാ. കാറ്റ് പോയില്ലെങ്കിൽ അബദ്ധാട്ടോ. ഹയ്യാല സ്വരാ എന്ന് കാറ്റ് പോയാ വലിയ അപകടമല്ല. കാറ്റ് പോക്കില്ലെങ്കിൽ പോക്കാതിരിക്ക. അബൂ ഹുറൈറ പറയുമ്പോ മിക്കവാറും കാറ്റ് വിടൂല. അപ്പൊ ഹയ്യാല സ്വരാ എന്ന് പറഞ്ഞ് നിർത്തിയാൽ എന്താ സംഭവം എന്ന് അറിയാം? തീയിൽ ചാടാൻ ഓടി വരിനടാന്ന് അപ്പർത്ഥം. കാറ്റ് പോവാൻ തീയിൽ ചാടാന് ഓടി വരിനടാന്ന് എന്റെ ശരിക്കുള്ള അർത്ഥ സലാ എന്ന് പറഞ്ഞ തീയെന്ന് കഠിന തീ. സലാ കാറ്റ് പോയെങ്കിലേ നിസ്കാരാവും. അപ്പോ സലാ എന്ന് കാറ്റ് പോവാതെ നിർത്തി പറഞ്ഞാൽ തീയിൽ ചാടാൻ വരിയടാ വരിയടാ എന്നാ ആ ജാതി അവിടെ ഉണ്ടാക്കിയിട്ട് നിൽക്കാറോ? ഇവിടെ തൈക്ക് ഭാഗത്തും മത്സ്യശുദ്ധജാലും ഒക്കെ കൂടിയുള്ള നിൽക്കാറാണ്. വരിയടാ വരിയടാ തീയിൽ ചാടാറാ വിളിച്ചു പറഞ്ഞത്. കളിയക്ക ജൂതന്മാരുടെ ഒറിജിനൽ സ്വഭാവം ദയാർത്ഥത്തോടുകൂടി മുസ്ലിങ്ങളെ വിഡ്ഢികളാക്കാനുള്ള പരിപാടി അവർക്കുണ്ട്. ദയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കാം, എന്നിട്ട് അതിനുള്ള ദോഷാർത്ഥം ഉദ്ദേശം കൊണ്ടിട്ട് മുസ്ലിങ്ങളെ വിഡ്ഢികളും കഴുതകളും ആക്കാം. ഇതാവരെ പണി ഹയ്യ അലസ്സല. ഹയ്യ ഇരസ്സല എന്ന് പറഞ്ഞാണ് കുറവേതായിരുന്നു. അതിനാണ് അലസ്സല എന്നാക്കിയത്. ഇതിന്റെ മേലെ ചാടാൻ വാതായി. ഇതിന്റെ മേലുള്ള ചേട്ടൻ ഉള്ളിക്കൂടി ആടൂ. അപ്പൊ ഇരിക്കട്ടെ, കാറ്റ് വിടുന്നു, കാറ്റ് പിന്നെ വിടയില്ല, കാറ്റ് നിർത്തുന്നില്ല എന്ന് പറയാം. അയ്യാ സലാ എന്ന് തന്നെ പറഞ്ഞാൽ നിശ്ചയിക്കാൻ വരി. തരും വരിയടാന്ന് പറയണ്ട. താലലിസ്ലാ എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും വലിയ വിഷമമുണ്ടോ? പക്ഷെ അപ്പൊ ഖുർആൻ പറഞ്ഞ മതിയോ? ഖുർആൻ പറഞ്ഞ മതി എന്തായാലും വരാൻ പാടില്ല. ഒക്കെ ജൂതന്മാരുടെ കിതാബിലുള്ളത് അല്ലെങ്കിൽ യമൻ ഭാഷയിലുള്ളത് വരണം. എന്നിട്ട് പിന്നെ മൂപ്പർ പറഞ്ഞ എന്താണെന്നറിയോ? ഹയ്യാലൽ ഫലാഹ, എല്ലാവരും വിജയത്തിലേക്ക് വരുന്നു. എന്താ വിജയം? എന്താ അവിടെ വിജയം? നിസ്കരിച്ചാൽ വിജയമുണ്ട് എന്നാ മൂപ്പർ പറഞ്ഞത്. നിസ്കരിച്ചാൽ വിജയുണ്ട് എന്ന് വിളിച്ചു പറയാം. അബൂ ഹുറൈറന്റെ ആൾക്കാരൊക്കെ അഞ്ചു നേരം വിളിച്ചു പറയാണ്, നിസ്കരിച്ചാൽ വിജയുണ്ട്, നിസ്കരിച്ചാൽ വിജയുണ്ട്, വന്നോളി വന്നോളി എന്നാ പറയണത്. നിസ്കരിച്ചാൽ വിജയുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിലുണ്ടോ? ഒരായത്ത്. നിസ്കാരക്കാർക്ക് വിജയുണ്ട് എന്ന് പറഞ്ഞ ഒരായത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. ഞാൻ ഒഴിഞ്ഞു വെച്ച ഒരു പ്രസ്താവന നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. കേവല നമസ്കാരക്കാരൻ സാലിഹാണെന്നോ മുത്തക്കിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. ശ്രദ്ധിക്കണം. കേവല നമസ്കാരം, അതായത് ജോറായിട്ട് നിസ്കരിക്കും, മഞ്ച നേരം നിസ്കരിക്കും. നല്ല നിസ്കാരം തന്നെ വെക്കുക, ശേഷൊന്നുമില്ല, നല്ല നിസ്കാരം തന്നെയാണെന്ന് വെക്കുക. എന്നാൽ തന്നെ മറ്റുള്ള സക്കാത്തും ബാധ്യതകളും ഒന്നുമില്ല, നിസ്കരിക്കാനായിട്ട് ജോറായിട്ട് നിസ്കരിക്കും, മഞ്ച നേരം കലാവാക്കാതെ. എന്നാൽ അങ്ങനത്തെ വെറും നമസ്കാരക്കാരന് സാരിഹാണെന്നോ മുത്തഫിയാണെന്നോ പുണ്യവാനാണെന്നോ പരിശുദ്ധനാണെന്നോ പാപം പൊറുക്കപ്പെട്ടവനാണെന്നോ വിജയിച്ചവനാണെന്നോ ഖുർആനിൽ എവിടെയും ഇല്ല. സക്കാത്ത് കൊടുക്കുന്നവൻ സാലിഹാണെന്നും മുത്തഫിയാണെന്നും പുണ്യവാനാണെന്നും പരിശുദ്ധനാണെന്നും പാപം പൊറുക്കപ്പെട്ടവനാണെന്നും വിജയിച്ചവനാണെന്നും ഒക്കെ ഖുർആനിൽ ധാരാളമുണ്ടാണ്. കേവല നമസ്കാരം ഒരു സൽക്കർമ്മമോ പുണ്യകർമ്മമോ അല്ലെന്ന് വിശുദ്ധ ഖുർആൻ 48:29 അത് ശരിക്കും ഇരുന്നാണ്ട് പഠിച്ചാൽ വെറും നിക്കരിച്ചുകൊണ്ട് യാതൊരു പുണ്യമില്ലാതെ മനസ്സിലാവും. അപ്പൊ വേറെ സക്കാത്ത് കൊടുക്കാനൊന്നും കയ്യിലില്ലെങ്കിൽ വേണ്ട, ശ്രമിക്കണം. വെറുതെ മുത്തവക്കില തവക്കലായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാൻ എന്തെങ്കിലും ജോലി നാട്ടിലുണ്ടെങ്കിൽ പോയി ജോലി ചെയ്യണം, എന്നാൽ കുട്ടികൾക്ക് ഇതിനാ കൊടുക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഞാൻ നിക്കരിച്ച് തവക്കലാക്കിയിരിക്കുകയാണ്, ഞാൻ ആർക്കൊന്നും ചെയ്യാനും പോണില്ല, ആരൊന്നും ദ്രോഹിക്കാനും പോണില്ല, എന്റെ അടുത്ത് പൈസയില്ല, സക്കാത്ത് ചെയ്യാനും സക്കാത്ത് കൊടുക്കാനൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് നിക്കരിക്കാന്ന് പറഞ്ഞാൽ വിടൂല അവന്, അല്ല വിടൂല. എടാ, എന്നെ പള്ളിയിൽ നിക്കരിക്കാനായിട്ട് വിളിച്ചിറക്കിയതല്ല, നിന്റെ ബാധ്യതകളാണ് ആദ്യം നോക്കേണ്ടത്, അതിലേക്കുള്ള ഒരു മാർഗ്ഗമാണ് നിസ്കാരം. ഇത് മുടക്കിയിട്ട് ഇതിൽ നിന്നിട്ട് അത് മുടക്കാൻ പാടില്ല, അഥവാ ഇത് മുടങ്ങിപ്പോയിരുന്നാലും ഇതിന്റെ പേര് ശിക്ഷയില്ല. പക്ഷേ കുടുംബം നോക്കിയില്ലെങ്കിൽ ശിക്ഷിക്കും. ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കലാം, ഒന്നാമത്തെ സക്കാത്ത് കുടുംബം നോക്കലാം. ഇത് സക്കാത്ത് എന്ന് പറയുമ്പോ 1000 rupees 500 rupees സക്കാത്തുള്ളൂ, 100 rupees നെല്ലുള്ളവർക്ക് സക്കാത്തുള്ളൂ എന്ന് വിചാരിക്കണ്ട. അപ്പൊ 10 rupees ഉണ്ടെങ്കിലും സക്കാത്തുണ്ട്. 10 rupees റേഷം വാങ്ങിയാൽ 2 rupees നമ്മൾ തിന്നാൽ 8 rupees കുടുംബത്തിന് തിന്നാൻ കൊടുത്തു, അത് സക്കാത്താ. അത് ആ 10 rupees സക്കാത്താ ഇപ്പൊ കൊടുത്തത്, പക്ഷെ കുടുംബം നിന്നു, അതിന്റെ മുന്തിയ സക്കാത്ത്. അത് കഴിച്ച് ബാക്കിന്റെ പിന്നെ പുറത്തെടുക്കണ്ടുള്ളൂ, 10 rupees നിങ്ങൾ എന്താ ബാക്കി ഉണ്ടാവുക, ഉണ്ടാവും. അപ്പൊ ബാക്കിയുള്ളപ്പോ പുറത്തു കൊടുക്കുക, ബാക്കിയില്ലെങ്കിൽ അകത്ത് കൊടുക്കുക. ആർക്ക്? കുടുംബത്തിന്. അതും സക്കാത്താണ് എന്നാണ് പറഞ്ഞത്. ആ ചില്ലറ സക്കാത്തൊന്നുമല്ല, അതാണ് ഏറ്റവും മുന്തിയ സക്കാത്ത്. സ്വന്തം ചാപ്പിടില്ല, കുട്ടികൾക്കൊന്നും തിന്നാൻ കൊടുക്കൂല. നടന്ന് ബിരിയാണിയും ചായ ഓരങ്ങി കള്ളൊക്കെ കുടിച്ചിങ്ങനെ നടക്കും, കുട്ടികൾക്ക് കാര്യമായിട്ടും തിന്നാൻ കൊടുക്കൂല. അത് സക്കാത്തല്ല, അത് സക്കാത്താവൂല. ദൂർത്തടിക്കുന്നത് സക്കാത്തല്ല, ആവശ്യത്തിൽ തിന്നിട്ട് ബാക്കി കുടുംബം നോക്കുന്നത് സക്കാത്ത. അപ്പോ വിജയത്തിലേക്ക് വരൂന്ന് ഈ മുക്രിമാരോട് ആര് പറഞ്ഞു? നിസ്കരിച്ച വിജയുണ്ട് എന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലാതിരിക്കെ നിസ്കരിച്ച വിജയുണ്ട് എന്ന് അഞ്ചുനേരം നുണ വിളിച്ചു പറയാൻ ആര് പറഞ്ഞു? അല്ല പറഞ്ഞിട്ടില്ല, അല്ല പറഞ്ഞിട്ടില്ല. നിസ്കരിച്ച വിജയുണ്ടെന്ന് ഖുർആനിൽ എവിടെയുമില്ല. 160 സ്ഥലത്ത് വിജയത്തിന്റെ കാരണങ്ങൾ ഇന്നതാണെന്നും പുണ്യകർമ്മങ്ങൾ ഇന്നതാണെന്നും ഒക്കെ 160 സ്ഥലത്ത് ഖുർആൻ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഒരൊറ്റ സ്ഥലത്തും നമസ്കരിച്ചാൽ വിജയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ മന്ദസക്കാസ്മർബി എന്ന് പറഞ്ഞത് അപ്പൊ വിജയല്ലേ? കൂട്ടി കിളിപ്പിച്ചത് ഒറ്റാക്കിട്ട വർത്തനം പറയണത് തദ്ദേഹമന്ദസക്കാസ്മർബിഹി കൊടുത്തിട്ട് നിക്കരിച്ചാൽ വിജയുണ്ട് എന്നാ സംശയമില്ല. നിക്കരിക്കാതെ സക്കാത്ത് കൊടുത്താൽ തന്നെ വിജയുണ്ടെന്ന് നമ്മളെ വന്നു. ആ മനസ്സിലായ, നിസ്കരിക്കാതെ ഒരു സക്കാത്ത് കൊടുത്താലും വിജയുണ്ട്. നിസ്കാരത്തിന്റെ പ്രശ്നം കുറ്റണ്ട്, അത് സംഭവിക്കും, അത് അനുഭവിക്കേണ്ടിരുന്നുള്ളൂ. വിജയനാണുണ്ട് സക്കാത്ത് കൊടുത്താൽ. നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ പിന്നെ വിജയുണ്ടെന്ന് പറയാനുണ്ടോ? ആറ്റോതല നിസ്കരിച്ചാലും സക്കാത്തുകൂടി ഉണ്ടാകാൻ വിജയുണ്ട് എന്ന് അന്ന് പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട് നിസ്കാരം അഥവാ നിസ്കാരം നഷ്ടപ്പെട്ടിട്ട് സക്കാത്ത് മാത്രം കൊടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞുള്ളൂ, എന്നാലും വിജയുണ്ട് എന്നാ പുറകാനുണ്ട് കിട്ടണത്. സക്കാത്ത് കൊടുത്തോണ്ട് വിജയുണ്ട് എന്ന് അവിടെ നിസ്കാരം ഉപാധിയാക്കി പറഞ്ഞിട്ടില്ല. നിസ്കാരം വേണം, നിർബന്ധം, സർവമല്ല. നിസ്കരിച്ചില്ലാത്തിട്ട് നരകത്തിലിടുക. നിസ്കരിക്കാതെ കൊടുത്ത് സക്കാത്ത് കൊടുത്തു. നമ്മളെ പഠിക്കുക, നമ്മളുടെ ആൾക്കാരിലുള്ള സമ്പ്രദായല്ലേ, ഇതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ഓരോരുത്തരും നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അടക്കൊക്കെ നിസ്കരിക്കും. അങ്ങനെ ഒഴിവിട്ടുമൊക്കെ നിക്കും. മടിയുണ്ട്, വേറൊന്നുമല്ല, മടിയുണ്ട്, ധിക്കാരം കൊണ്ടൊന്നുമല്ല. അങ്ങനെ അവൻ സാമൂഹ്യ സേവനം, രാഷ്ട്രീയ സാമുദായിക പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ധാരാളം പ്രവർത്തിക്കും. നിസ്കാരമൊക്കെ അതിന്റെ ഇടയില് ഒത്തുകുടുംബക്കായി തോന്നുമ്പോ ശല്യ എന്നൊക്കെ മീലിയന്മാർ സാധാരണ കളിയാക്കലില്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തോന്നുമ്പോ ശല്യക്കാട് നമ്മുടെ കൂട്ടിലുണ്ടാവും. തോന്നുമ്പോ അവസരം കിട്ടുമ്പോ കരിക്കും, അല്ലാത്തൊന്നും കരിക്കൂല. അവരെ നരകത്തിലിടില്ല എന്ന് അറിയണ്ടേ? ഒരു വിഷയല്ലേ? അവരിപ്പോ കഴിയുന്നത്ര സാധുക്കളെ സേവിക്കണ്ട്, പൈസ ചെലവാക്കണ്ട്, അധ്വാനിക്കണ്ട്, സാമൂഹ്യ സേവനം, സമുദായ ഉദ്ധാരണം, അവനെ ലക്ഷക്കണക്കിന് ഒരു പേരാക്കുന്ന ആൾക്കാരുണ്ട്. സംസ്കാരത്തിന്റെ കാര്യം കുറച്ച് കടായിരിക്കും. അവൻ നരകത്തിലിടോ? അവിടേക്കൊന്നും മെനക്കണ്ട. സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി, സമുദായധാരണ നടത്താൻ വേണ്ടി, സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ പൈസ ചെലവാക്കി വിചാരിച്ചിട്ട് അവനെ നരകത്തിലിടൂല. ആ കിതാബൊക്കെ കീറിക്കളയണം. നിസ്കാരേ മനുഷ്യനൊരു ചിട്ട പഠിപ്പിക്കേണ്ടതാ, അതിന് നല്ലതാണ്, വേണ്ടതാണ്, നിർബന്ധമാണ്. അപ്പൊ നിർബന്ധ മാർഗത്തെ പോലെ ഇല്ല, നിർബന്ധം ഒഴിക്കുമ്പോഴേക്കാണ് നരകത്തിച്ചോടുക. നിർബന്ധം ഫറളാണ്, നിർബന്ധം പോയിട്ട് ഫറളായാൽ നരകത്തിച്ചോടും. നിർബന്ധം ഒഴിക്കുമ്പോഴേക്കും നരകത്തി പോവില്ല. അതൊക്കെ നിർബന്ധം, നിർബന്ധം നോമ്പ് നിർബന്ധ, അത് ഒഴിക്കുമ്പോഴേക്കും നരകത്തി ചാടൂല. നരകത്തി ചാടണമെങ്കിലും ഉണ്ട് കുറച്ച് പണി, കുറച്ച് കുരുത്തപ്പെടൊക്കെ ചെയ്യണം, ഇവിടെ നിൽക്കാൻ കഴിച്ചാൽ പോരാ. സ്വർഗത്തി കിടക്കുന്നതിനുണ്ട് കുറച്ച് പണി, പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ നിൽക്കാൻ നോമ്പ് വെച്ച് ചെന്നാലേ ആട്ടു അവിടുന്ന് കിടക്കണമെങ്കില് നമസ്കാരത്തിന്റെ പുറമെ, സക്കാത്തിന്റെ പുറമെ, ഹജ്ജിന്റെ പുറമെ സാമൂഹ്യ സേവനങ്ങൾ, അതുപോലെ സക്കാത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, നടന്നോ നിനക്ക് ഇരട്ടി ശിക്ഷയാണ്. ഫവൈലുൽ മുസല്ലി, സക്കാത്ത് കൊടുക്കാത്ത കള്ളന്മാർക്ക് അടിയിലെ തട്ടിൽ മുകളിലെടുക്കാൻ പാടില്ല, അടിയിലെ തട്ടിലേക്ക് പോകണം എന്നാ പറയാ. ജവാനിയാക്കള് മുകളിലിടാൻ പാടില്ല. ഇന്നൽ മുനാഫിഖീന ഫീ ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഇങ്ങനത്തെ കപടന്മാർ, സക്കാത്ത് കൊടുക്കാതെ നിസ്കരിക്കുന്ന കപടന്മാർ, അവരെവിടെ പോണത്? നരകത്തിന്റെ അടിയിലെ തട്ടിൽ പോണം. ചൂടധികാവാനെ കാര്യം നമുക്ക് മനസ്സിലാവൂ. ഈ അടിയിലേക്ക് പോണതിന്റെ ഉദ്ദേശം നല്ല വേവാനാ. നിസ്കരിച്ച ആളെ പറ്റിക്കാതെ വിചാരിക്കണ്ട, ആളെയും പറ്റിക്കണ്ട, അവാനെയും പറ്റിക്കണ്ട, രണ്ടും നടക്കൂല. നിസ്കാരം മര്യാദക്ക് നിസ്കരിച്ച മതി. ഇതിൽ അള്ളാഹ്ക്ക് വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല എന്ന് നമുക്കറിയില്ലേ. നിസ്കരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലോകത്തുള്ളവരൊക്കെ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹ് വണ്ണം വെക്കുവോ? വണ്ണം വെക്കൂല. ഒരൊറ്റ മനുഷ്യനെ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ അന്തസ് കുറച്ച് കുറയോ? കുറയൂല. ഇനി നമ്മൾക്കുള്ള കാര്യം നോക്കണ്ടേ, നമ്മൾ നിസ്കരിച്ചപ്പോ എന്താ ഉണ്ടാകാം, എന്താ കിട്ടുന്നത്? നമ്മൾ നിസ്കരിച്ചുകൊണ്ട് വിശപ്പ് തീരില്ല. അതൊക്കെ ഒരിച്ചിരിച്ച് മനസ്സിലാക്കണം. കാര്യം തലയിലാണ് കയറട്ടെ. നമ്മൾ നിസ്കരിച്ച വിശപ്പ് തീരും, വിശപ്പ് തീരില്ല. മരുന്ന് കഴിക്കേണ്ടതിനെ പ്രതിവിധിയാവുമോ? മരുന്ന് കഴിക്കാൻ ഡോക്ടർ സെൽഫ് വന്നിട്ടുണ്ട്, അതൊന്നും വാങ്ങി കഴിക്കാണ്ട് ഇരണ്ടര കാത്ത് നിസ്കരിച്ച രോഗം മാറുമോ? മാറൂല. മരുന്നിനെ വാങ്ങി കഴിക്കണം, വിശപ്പ് തീരില്ല. പിന്നെ ആരോഗ്യം കൂടും, ഒന്നുമില്ല. പിന്നെ എന്തിനാ നിസ്കരിക്കണേ? നമ്മള് മനസ്സിന് ഒരു അനുസരണ ശീലുണ്ടാക്കാനാണ് നിസ്കരിക്കണത്. അള്ളാഹു ഇനി കുറച്ച് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ തോന്നണം. അതിനാണ് മനസ്സിന് ഒരു അനുസരണ ശീലം, ഭക്തിയൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും തെക്കൂ, നിങ്ങൾക്ക് തെക്കുവാ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. തെക്കുവ എന്ന് പറഞ്ഞാലോ ഉരുത്തക്കെട്ട് ചെയ്യാതിരിക്കല. അപ്പൊ നല്ല ബുദ്ധി തോന്നിക്കാനാണ് നിസ്കരിക്കുന്നത്, പ്രതിരോധം ഉണ്ടാക്കാൻ. അല്ലാതെ നിസ്കരിച്ചിട്ട് സ്വർഗത്തിരിക്കാണ്ട് പോവാന്ന് വിചാരിക്കണ്ട, നോമ്പ് നോക്കിയിട്ട് സ്വർഗത്തിരിക്കാണ്ട് കയറാന്ന് വിചാരിക്കണ്ട. നോമ്പോറ്റവർക്ക് കണക്കില്ലാത്ത കൂലി കൊടുക്കാനാണ് അവിടെ കാത്തിരിക്കേണ്ടത്. നോണ പറഞ്ഞ് കിതാബേറ്റ് അള്ളാറ്റി വന്നാല് ഒരു കൂലി കിട്ടൂല. ഇന്നമായുഫസാദുറൂനിന്റെ അർത്ഥമൊന്നും അതല്ല. ഏതായാലും അതൊക്കെ നമ്മുടെ ഖുർആൻ പരിഭാഷ വരുമ്പോ ഈ മുഫസ്സിരിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇമാമിങ്ങളൊന്നുമല്ല മുഫസ്സിരിങ്ങൾ, അവർ പറഞ്ഞ നുണകളൊക്കെ എണ്ണി എണ്ണി നമ്മള് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അപ്പൊ വാങ്ങോട്ട് ഭാഷ തെറ്റി, ശ്വാസം വിടാതെ അർത്ഥം തെറ്റി, അതോടൊപ്പം കൂടിയായിട്ട് അപകടത്തില് ഉള്ളൊരു വിളി വിളിച്ചിട്ട്, നല്ല വിളിയാണ് നമ്മളെ വിചാരം, അള്ള പറഞ്ഞ വിളിയാണ്, അള്ള കൽപ്പിച്ചാണ്, നബി കൽപ്പിച്ചാണ്, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റാണെന്നൊക്കെ പറഞ്ഞ വിളിക്ക് ഉത്തരം പറയാ. അയ്യാൽ ഫലാ എന്ന് പറയുമ്പോ എന്താ ഉത്തരം പറഞ്ഞെന്നറിയോ? അള്ളാഹ് വിളിച്ച വിളിക്ക് ഉത്തരം പറഞ്ഞത് എന്താ? അയ്യാൽ ഫലാ, നിസ്കരിക്കാൻ എല്ലാവരും ഇങ്ങോട്ട് വന്നോളി എന്ന് പറയുമ്പോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഇവിടുന്ന് അനങ്ങാൻ നിവർത്തില്ല, അവിടെ വന്ന് നിസ്കരിക്കാൻ യാതൊരു പാവുമില്ല, അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്നാ പറഞ്ഞത്? ഇതാ മറുപടി, അനങ്ങാൻ നിവർത്തില്ല ഇവിടുന്ന്, ഒരാ കുമ്പത്ത അവിടെ പോയിട്ട് നിസ്കരിക്കാൻ ശേഷിയില്ല, ഇല്ലാതില്ല ഈ അള്ളാഹിനെ കൊണ്ടല്ലാതെ എടുത്തുണ്ട് അവിടെ. അതിന് ചുരുക്കപ്പതിട്ട് മര്യാദക്ക് ചെയ്യാനുള്ള മനസ്സിന് എനിക്കില്ല. അള്ളാഹു നിർബന്ധപൂർവം തോന്നിപ്പിച്ച് ഇവിടെ ഇരിക്കപ്പുറത്തില്ലാതെ വേണമെങ്കിൽ ഇടിച്ച് അടച്ചെന്നെ, അല്ലാണ്ട് അള്ള കൈകൊണ്ട് കൊടുക്കൂലല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് ഇവിടുന്ന് ഇടിച്ച് പോകണം, എന്നെ കൊണ്ട് നിക്കരിപ്പിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ എന്നൊക്കെ എന്നെ സ്വന്തം ഇരുന്ന് കൊടുത്തില്ല. ലാഹാവിലൂവത്തിന്റെ അർത്ഥം ഈ പറഞ്ഞത് അച്ചടിച്ചു കൊടുത്തു അല്ലാന്നൊന്ന് പറയട്ടെ, അവര് അല്ലാന്നൊന്ന് പറയട്ടെ. ലാഹാവിലൂവത്ത ഇല്ലാമില്ലാന്റെ അർത്ഥം ഈ പറഞ്ഞത്. ഇവിടെ മുസ്ലിമീങ്ങളാണെങ്കിൽ പറയേണ്ട ഒരു വാക്കുണ്ട്, ഇന്നമാക്കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീഅനാ വഅതൈനാ. സത്യവിശ്വാസികളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കൊക്കെ വിളിച്ചാൽ അവർ ഉച്ചരിക്കേണ്ട ഒരു വാചകമുണ്ട്. അതെന്താണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഖുർആനിൽ. എന്താ? സമീഅനാ വഅതൈനാ, സമീഅനാ വഅതൈനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ഹയ്യാ അൽസലാ സമീഅനാ വഅതൈനാ, ഹയ്യാ അൽഫലാ സമീഅനാ വഅതൈനാ എന്നാണ് മുസ്ലിം ആണെങ്കിൽ പറയേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞെന്താ? ലാഹവിലോലാപൂവത്ത ഇല്ലാത്തില്ല. കേട്ടാൽ തന്നെ ഏതാണ്ട് അർത്ഥം അങ്ങനെ തോന്നും. ആ ജാതിയാണ് ഖുർആനില്ലത്, ലാഹവിലോലാപൂവത്ത ഖുർആനില്ല. അപ്പൊ യാതൊരു ഭാവവും ഇല്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധപൂർവം പോവാൻ തോന്നിക്കണം. നേരെ വരുള്ളൂ സംഗതി പറയാത്തതാണ്. അധികം ആൾക്കാർക്ക് നിക്കരിക്കണമെന്നില്ല. ഇരിക്കട്ടെ, ഇത് കഴിഞ്ഞ ശേഷം ഇഖാമത്ത് കൊടുക്കണം. ഇഖാമത്തിന് അതിനേക്കാളൊക്കെ അടുപ്പം ഇഖാമത്ത് കൊടുക്കും. പറയല്ലോ വിളിച്ചതിന്റെ പുറമെ അയ്യലസ്സലാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ പോവാ. ഇതാണ് നടക്കാൻ പോണ് എല്ലാവരും വരുന്നപ്പൊ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞെന്ന് അറിയോ, നിസ്കാരം തുടങ്ങാനായി കണ്ടപ്പോ പറഞ്ഞ മറുപടിക്ക് ചൂടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? അകാമ അല്ലാഹു അദാമഹ, അല്ലാണ് നിസ്കരിച്ചോട്ടെ. മറ്റത് അല്ലാ ഉദ്ദേശിച്ചാ ഞാൻ പോകുന്നതായിരുന്നു, അള്ളാനെ കൊണ്ടല്ലാതെ പാകാൻ. ഇപ്പൊ പറഞ്ഞെന്താ, അസീമ സ്വലാത്ത, നിങ്ങളെല്ലാവരും നിസ്കാരം നിലനിർത്തി കൂടിയെന്ന് അള്ളാ നമ്മളോട് പറഞ്ഞത്. അതിനാപ്പൊ പറഞ്ഞ സലിഖാമത്തിസ്ലാം നിസ്കാരം നടക്കാൻ പോകണം. അവിടെ ഇങ്ങോട്ട് വന്നോളി നടപ്പ അകാമ അല്ലാഹു, അള്ളാഹു നമസ്കാരം ഉറപ്രകാരം നിലനിർത്തിക്കോട്ടെ, അള്ള ഇറങ്ങി നിക്കരിച്ചോട്ടെ എന്നാണ് എന്റെ ശരിക്കുള്ള അർത്ഥം. അപ്പൊ അദാമഹ, ആ പണി തന്നെ ചെയ്തോട്ടെ. അദാമഹ എന്ന് പറഞ്ഞാൽ അതന്നെ ചെയ്തോട്ടെ. ആരാകാരണം എന്തെല്ലാം ജാതി വിട്ടി ഭക്ഷണത്തരങ്ങൾ കഴുതത്തരങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ മേലെ അടിച്ചേൽപ്പിച്ചത്? എന്നിട്ട് പറയാ ഇങ്ങനെ രാഹുലവരാപൂവത്തെ ഇല്ലാതില്ല എന്ന് പറയാതിരിക്കൽ കുറ്റകരമാണ് എന്ന് ഇവിടെ പൊന്നാനിയിലെ ഒരു ചങ്ങായി ഒരു കിതാബുണ്ടായി, ഇർഷാദുൽ നിബാദ് എന്നാ പേര്. ആളുകളൊക്കെ നന്നാക്കണ കിതാബ് എന്നാ പേര് ഇർഷാദുൽ നിബാദാണ്. ആളുകളൊക്കെ നന്നാക്കണ കിതാബാണ്, പക്ഷേ അതിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനം വരെ മനുഷ്യന്മാരെ മുഴുവൻ മടക്കാക്കലാണ്. അതിൽ എന്താ പറയണമെന്ന് അറിയോ, 28-ാമത്തെ പേജിൽ മുമ്പ് എഴുതിയിരിക്കാം. പറയുമ്പോ ലാഹവിലെ വരാഭൂപത്തെ ഇല്ലാതില്ല എന്ന് പറയാ പറയാണ്. വേറെളതൊന്നും ചെയ്യാൻ തർക്കില്ല, അള്ളാഹുറൊക്കെ ചെല്ലുമ്പോ ഒന്നും വേണ്ടി തർക്കില്ല. പറയുമ്പോ ലാഹവിലെ വരാഭൂപത്തെ ഇല്ലാതില്ല എന്ന് പറയൽ നിർബന്ധമാണ്. ഓതുകയാണെങ്കിൽ ഒത്ത് മുസേഫ് കൂട്ടി വെച്ചിട്ട് അത് പറഞ്ഞോളന്ന. ഖുർആൻ ഓതുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ ആ മുസേഫ് മടക്കി വെച്ചിട്ട് നിർത്തിയിട്ട് ലാഹുലാഭൂപത്തെ ഇല്ലാതില്ല പറഞ്ഞോളം, അല്ലെങ്കിൽ കുറ്റുണ്ട് എന്നാണ് പൊന്നാനിയിൽ മനുഷ്യ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെടക്കാക്കണ കിതാബിന് ജൂതൻ വന്ന് എഴുതി വെച്ചത് ഇർഷാദുൽ നിബാദിൽ. ഇത്തരത്തിലുള്ള കിതാബുകൾ ഇവിടെ മദീമാല മങ്കൂസ മൗലൂദ് മാലി മൗലൂദിലുള്ള തെറ്റൊന്നും കണ്ടുപിടിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ തന്നെത്താനങ്ങട്ട് ഭസ്മാവും. മാലി മൗലൂദൊക്കെ ആരാണ്ട് പറപ്പൂല ബുഹാരി മുസ്ലിം ഒക്കെ നിരത്തിയാൽ ബുഹാരി മുസ്ലിമിലുള്ള കള്ളത്തരങ്ങളും കപടത്തരങ്ങളും അതിലുള്ള തമ്മാടിത്തരങ്ങളും ധിക്കാരങ്ങളും ഇതൊക്കെയാണ് വിരിച്ച പിന്നെ കോഴിക്കോട്ടെ കാളിയാരുടെ മാരക്കെന്ത് വില പിന്നെ ഉണ്ടാവുക? പിന്നെ മങ്കൂസ മൗലൂദിന് വല്ല വില കൽപ്പിക്കാൻ ആരെങ്കിലും കിട്ടൂ? അപ്പൊ മങ്കൂസ് മൗലൂദും കോഴിക്കോട്ടെ കാളിയാരുടെ മഹജിമാരി അല്ല ഇവിടെ പൊളിക്കേണ്ടത്, ബുഹാരിയും മുസ്ലിമും പൊളിക്കണം. വെറുതല്ല ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ള നുണ അക്രമങ്ങൾ അസംബന്ധങ്ങൾ ധിക്കാരങ്ങൾ ദൈവ നിഷേധങ്ങൾ ദൈവത്തെ പരിഹസിക്കൽ അവഹേളിക്കൽ ഇതൊക്കെ ബുഹാരിയിലും മുസ്ലിമും പഠിപ്പിക്കുന്നതാണ്. അല്ല ബുഹുറയുടെ വലിയ മൈലിയരായിട്ട് അല്ല മാലിയ വലിയ മൈലിയരായിട്ട് മദീനത്ത് വന്നിക്ക ദിവസം വന്നു മൂപ്പര് സാധാരണ മദീനത്തിരിക്കൂല, കാരണം അവിടെ സിറിയയിലാണ് ആസ്ഥാനം മൂപ്പരുടെ. ആസ്ഥാനവും ക്രിസ്ത്യാനികൾക്ക് ധാരാളം ജൂതന്മാരേറ്റ കൂട്ടുകെട്ട് അവരായിട്ട് അപ്പൊ മദീനത്തെ ഇടക്കേ വരുള്ളൂ. ഒരു ദിവസം വന്നിട്ട് അപ്പൊ ഹുറൈറ ബാങ്ക് കൊടുക്കാനൊക്കെ പഠിച്ച് സമ്മൊക്കെ ചോദിച്ചിട്ട് ബാങ്ക് ഇങ്ങനെ നടക്കുവാണോ? ബാങ്ക് കൊടുക്കുമ്പോ മൂപ്പര് അമീബ്രഹ്മൻ അങ്ങനെ ഇരിക്ക ഖലീഫല്ലേ രാജാവ്, എന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോ അബുഹുറൈറ ബാങ്ക് കൊടുക്കുമ്പോ മൂപ്പര് ഒപ്പം ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അബുഹുറൈറ ഉറക്കെ പറയും, മൂപ്പര് പതുക്കെ പറയും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇങ്ങനെ എന്നിട്ട് മിമ്പറം എന്നിട്ട് പുരോഗമിക്ക അബുഹുറൈറ പറയും പോലെ ഒക്കെ പറയാം, ഇലാഹുവിനെ പറയും ഒക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം പിന്നെ മൂപ്പര് പറയണേ മുനാഫിക്കാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാ ചാടുന്നത്. പിന്നെ മൂപ്പര് പറയാ ഈ അബൂഹുറൈറ വാങ്ങ കൊടുക്കുമ്പോ അതേപോലെ ഒക്കെ ഇരുന്ന് ചെല്ലി പെരുക്കിയിട്ട് അവസാനം ആദ്യ അവിടെ നിന്നിട്ട് മദീനത്തെ പള്ളിയിലുള്ള ആൾക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ, ഇങ്ങനെ നിങ്ങളുടെ നബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പഹന്റെ തൊള്ളേന്നാണ് ചാടി. നിങ്ങളുടെ നബി ആരാ പറഞ്ഞത്? മുആവിയ മദീനത്തെ നബിന്റെ പള്ളിയിൽ ഇരുന്നിട്ട് പറയാ മുസ്ലിമിങ്ങളോട് സഹാബികളോട് നിങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ നബി അല്ലാന്ന് ഉറപ്പായില്ലേ? ഉറപ്പായില്ലേ? അവന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ചാടിയതാ. ബുഹാരില്ലതാ, വെറുതെ പറയില്ല ബുഹാരില്ലതാ. ആ കഥ സമയത്ത് നബിയിപ്പം ഇങ്ങനെ നിങ്ങളുടെ നബി പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂപ്പർ അധികം ഹദീസ് ഒന്നും പറയില്ല, പക്ഷെ കുറച്ച് ഹദീസ് ബാങ്കിനെ പറ്റി മൂപ്പർ പറഞ്ഞിരിക്കണം. ഖിയാമത്തിനാൾ ഏറ്റവും വലിയ ക്ഷേമന്മാർ ബാങ്ക് കൊടുക്കുന്ന ഒരാണ് എന്ന് മുആവിയ അബൂഹുറൈറ രണ്ടാളും പറഞ്ഞേക്കണം, ബുഹാരിയിലുണ്ട്. ഖിയാമത്തിനാൾ വന്നാൽ ഏറ്റവും അതുപോലുണ്ടാക്കി അതിനാക്കൻ ഖിയാമത്തി ഖിയാമത്തിനാളിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാരെ നമ്മൾ പറയില്ലേ? അതേപോലെ ഖിയാമത്തിനാളിൽ വന്നാൽ മേശയിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാർ പുണ്യവന്മാരായിട്ട് കാണപ്പെടുന്ന ആരാണ്? ബാങ്ക് കൊടുക്കാൻ മുഅദ്ദിനൂൻ ബാങ്ക് മുക്രിമാരാണ്. അതായത് ഒന്നാമത്തെ അബൂഹുറൈറ അതുപോലത്തെ ആൾക്കാർ ആൾക്കാരുണ്ട്. ബാങ്ക് മുക്രിമാർക്കൊന്നും പ്രതിഷേധം ഒന്നും വിചാരിക്കണ്ട,
അങ്ങിപ്പോ നമ്മളൊക്കെ കൊടുക്കും കൊടുത്തിരുന്നല്ലോ. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലാഹവില പറയരുത്, ദയവ് ചെയ്തിട്ട് അതെങ്കിലും നിർത്തിവിട്ടണം. ലാഹവില ഒരാൾ സുഖത്തെ പറയില്ല, അള്ളാനെ കളിയാക്കല. അള്ളാന്റെ അടുത്തേക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് വരുന്ന അള്ളാന്റെ വിളി ഇവിടെ വിളിച്ച് പറഞ്ഞു എന്ന് സമ്മതിക്കാം. എന്നിട്ട് നമ്മളതിന് മറുപടി പറയാം, ലാഹവില ഒരാ കൂവത്തെ ഇല്ലാമില്ല, അള്ളാനെ കൊണ്ടല്ലാതെ ഇനി യാതൊരു ഭാഗവുമില്ല എന്ന് നമ്മൾ മറുപടി പറയാന്ന് പറഞ്ഞാൽ അത് മഹാധിക്കാരം. അകാമഹല്ലാഹുവാദാമഹാന്ന് ഒരിക്കലും പറയാൻ പാടില്ല, അത് മഹാതല്ല. അള്ളാഹിക്കരിക്കാൻ നമ്മളോട് അക്കിയ മുസ്ലാത്ത നമ്മൾ അള്ളാഹോട് പറയാം. അല്ല നമ്മളത്രല്ല, അങ്ങനല്ലേ പറഞ്ഞ് ശീലിച്ചത്. സല്ലുവരൻ നബി ഞങ്ങൾ എല്ലാവരും സലാത്ത് അല്ലിക്കൂടെ ഏൽപ്പിക്കുന്ന പറഞ്ഞപ്പോ സല്ലല്ലാഹു അല്ലാഹു അല്ലിക്കൂടെ നമ്മൾ പറയലേ അല്ലേ. നിങ്ങളെല്ലാവരും സലാത്ത് അല്ലിക്കൂടെ അല്ല നമ്മളോട് പറയാം. നമ്മളെന്തായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സലാത്തും സലാമും ചൊല്ലിക്കോട്ടെ എന്നപ്പ നമ്മൾ പറയലേ. അല്ലാഹ് സലാത്തും സലാമും ചൊല്ല നമ്മൾ പറയണ, അല്ലാഹ് ചൊല്ലു നീ ചെയ്യാണെങ്കിൽ ചെയ്യാൻ നമ്മൾ പറയണം. നമ്മളിരുന്നിട്ട് ഇങ്ങനെ സലാത്തും സലാമും ചൊല്ലിട്ട് കടലിൽ ഉപ്പേറ്റ് പോയ മതി, കടലിലെ ദേശം പുളി കൂട്ടാൻ വേണ്ടി ഇവിടുന്ന് ഒരു ലിറ്റർ ഉപ്പേറ്റ് പോവാ നമ്മളെ. എന്നിട്ട് കടലിൽ ആ വെള്ളത്തിന് കുറച്ചും കൂടി പുളി കൂടിക്കോട്ടെ എന്ന് എത്തണ്ട് കൂടും. നബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തിനൊട്ടാകള് ഒട്ടാകെ ലോകത്തിന് അനുഗ്രഹമായിട്ട് അയച്ച ആളാണ് നബി. ലോകത്തിനുള്ള അനുഗ്രഹം നബിയാണ്. എന്നിട്ട് നമ്മളിവിടെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പഠിച്ചവനെ നബിക്ക് കുറച്ച് കാരണം എന്തെങ്കിലും ചെയ്തു കൊടുക്കണേ. ഈ ജാതി ഏറെത്തം വർത്താനം പറയണ. നബിക്ക് നമ്മളിങ്ങനെ നേർന്നിട്ട് കുറച്ചെന്തെങ്കിലും കിട്ടിയിട്ട് വേണോ? വേണ്ട, അത് ഞാൻ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നബിന്റെ ഭൗതിക ജീവിതത്തിൽ ചില സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി വരും. അത് ചെയ്യണം, ചെയ്യാതിരുന്ന അബദ്ധമുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്. പല അമ്പിയാക്കന്മാരെയും കൊന്നു, അത് അനുയായികൾ സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോ അള്ളാഹുമ്മ സല്ലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കഴുതകളാക്കി, വിട്ടികളാക്കി, ധിക്കാരങ്ങളും ദൈവധിക്കാരപരമായിട്ടുള്ള പല വചനങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഇത് നമ്മളിപ്പോ എന്താ ചോദിച്ചില്ല, ചോദിക്കാൻ പാടില്ലട്ടോ. കത്തനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മൊയ്തിയരോട് സംശയം ചോദിക്കാൻ പാടില്ല. പഴയ കാലത്ത് മൊയ്തിയന്മാരുള്ളൂ, മൗലിയമാരിപ്പുണ്ടായാലേ. പഴയ കാലത്ത് മൊയ്തിയരോട് മൊയ്തിയർ എന്ത് പറഞ്ഞാലും സംശയം അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ സംശയം ചോദിച്ചാൽ കുരുത്തക്കെ കിട്ടും, കുരുത്തക്കെ കെട്ടിയാൽ ഈമാൻ പോകും. അപ്പൊ ചോദിക്കാൻ കൊടുത്തില്ല. പിന്നെ ഖുർആന്റെ അർത്ഥം വെച്ചാൽ കാഫിറാവും, അതുകൊണ്ട് അർത്ഥം വെക്കാനും പാടില്ല, പഠിക്കാനും പാടില്ല. രണ്ട് കവാടും രണ്ട് മതിലാണ്ട് കെട്ടിയോടുകൂടി പിന്നെ എന്തെങ്കിലും നിവൃത്തിയില്ല. ഖുർആന്റെ അർത്ഥോട്ട് ചോദിക്കും, പറഞ്ഞുതരാനും പാടില്ല, പറഞ്ഞെന്നാലും വല്ല സംശയം അങ്ങോട്ട് ചോദിക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ കഴുതകളായതിനെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കഴുതകളെ ആവുള്ളൂ. പോർക്കുകളാവൂലേ, ഞാനപ്പുറം വല്ലതുകൊണ്ട് ഞാനാവൂലേ. നമ്മൾ ഇത്രയല്ല ആവുള്ളൂ എന്ന് വിചാരിക്കുക, പക്ഷെ ആവണ്ടോടത്തോടെ ആയിട്ട് ഒന്നും ബാക്കിയില്ല. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന്ന് വളരെ കണ്ണീരൊഴുക്കിയിട്ട് അള്ളാഹനോട് നേർക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനില്ലേ? ലക്ഷക്കണക്കിലല്ല, കോടിക്കണക്കിൽ എന്താ പറയണത്? സല്ലല്ലാഹു ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി. അതിനുശേഷം പിന്നെ അള്ളാഹനോട് പറയാ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന്ന് സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കാം. എന്താ പറഞ്ഞത്? സുബ്ഹാന റബ്ബിക, നിന്റെ നാദം പരിശുദ്ധ നിലവിളിച്ചിട്ടാ പറഞ്ഞത്, കണ്ണി കൂടി വെള്ളയിട്ട്. അപ്പോൾ ഈ പറഞ്ഞത് നിന്റെ നാദം പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അള്ളാഹനോട് കൂടെ നിലവിളിക്കണം. നരകത്തിലേക്കാ പോണത്, നിലവിളിക്കണം. അവിടെ നിലവിളിക്കാതിരിക്കാൻ പറ്റില്ല. അള്ളാഹിക്ക് നാഥന്റെ എന്നപ്പ വിളിച്ചു പറഞ്ഞത്, സുബ്ഹാന റബ്ബിക നിന്റെ നാഥം പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ നിസ്കാരത്തിന്റെ ദ്വാ അവസാനിപ്പിക്കണത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇടിച്ചു വരൂല, പിന്നെ അവിടെ നിന്ന് കയറിക്കോളൂ. എന്തിന് ഈ സുബ്ഹാന റബ്ബിക പറയാൻ വേണ്ടിയിട്ട്? അതുകൂടി പറഞ്ഞില്ലേ ദ്വാ പൂർത്തിയാവുള്ളൂ എന്നാ. ആയിക്കോട്ടെ, ഇപ്പൊ എന്തായി? അള്ളാഹ്ക്ക് ഒരു നാഥനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരു റബ്ബുണ്ടാക്കി. സുബ്ഹാന റബ്ബിക നിന്റെ റബ്ബ് എന്നാ. അള്ളാഹ്ക്ക് ഒരു റബ്ബുണ്ട് എന്ന് പറയുന്ന അബൂജാഹിൽ പോലും ലോകത്തുണ്ടായിട്ടില്ല. അബൂജാഹിൽ പറയുന്നത് അള്ളാന്റെ കീഴിൽ കുറച്ച് റബ്ബുണ്ടെന്നേ അബൂജാഹിൽ പറയുള്ളൂ. നമ്മളെ കൊണ്ട് അബൂഹുറൈറ ചെയ്യിപ്പിച്ചതെന്താണ്? അള്ളാന്റെ മേലൊരു റബ്ബുണ്ട് എന്ന് അഞ്ചു നേരം പറയിപ്പിച്ചു. അഞ്ചു നേരം സകല സ്ഥലത്തും, മൗലൂദിന്, പാട്ടിന്, പിന്നെ വിവാഹത്തിന്, ഏതെല്ലാം സ്ഥലത്ത് മരിച്ചാല് അടിയന്തരത്തിന്, സകല സ്ഥലത്തും ദ്വാർക്കാണെങ്കിൽ, ദ്വാ കഴിഞ്ഞാൽ ദ്വാ പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി എന്ന് പറഞ്ഞിട്ട് ദ്വാരണെങ്കിലേ ദ്വാ പൂർത്തിയാവുള്ളൂ. കഴിഞ്ഞെല്ലാം നൂരിസ കോളേജാ, നൂരി കോളേജിലെ കഴിഞ്ഞെല്ലാം ഇപ്പൊ കഴിഞ്ഞതല്ല, അതിന്റെ മുമ്പത്തെ കൊല്ലം സുബ്ഹാന റബ്ബിക ദ്വാർന്നു. അപ്പൊ ചില ആൾക്കാരൊക്കെ ഞാൻ മുക്കിലടിച്ച ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് വരത്തിയിട്ട് പിച്ചത്തെ കൊല്ലം സുബ്ഹാന റബ്ബിക ദ്വാർന്നിട്ടില്ല എന്ന് കേട്ടു നേരം എന്നുള്ളത് എനിക്കറിയില്ലട്ടാ. ഏതായാലും പല സ്ഥലത്ത് സുബ്ഹാന റബ്ബിക ഇല്ലാതാവണുണ്ട്, ഇല്ലാതാവണുണ്ട്. സുബ്ഹാന റബ്ബിക പറയാൻ പറ്റൂല, കാഫിറാവണ വാക്കാണ്. സുബ്ഹാന റബ്ബിക നിന്റെ നാദം പരിശുദ്ധ എന്നാ പറയണത് അള്ളാഹനോട്, അത് പറയാൻ പാടില്ല, അതിനാമം എടുക്കാനും പാടില്ല. അപ്പൊ നമ്മളെ ചിന്തിക്കാതെ, അർത്ഥം മനസ്സിലാക്കാതെ പല അബദ്ധങ്ങളും നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നാട്ടിൽ പറ്റൂല, അപ്പൊ പറയാനുള്ളത് ഇനി ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഖുർആന്റെ അർത്ഥം വെക്കണം. സംശയമുള്ളത് ചോദിക്കുമ്പോ കുരുത്തക്കെട്ട് കെട്ടുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ട, അങ്ങോട്ടും തൊട്ടും കുരുത്തക്കെട്ട്. സത്യം അന്വേഷിച്ചിട്ട് സത്യാന്വേഷണത്തിന് വേണ്ടി ഖുർആനിലുള്ള സത്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ കുരുത്തക്കട അങ്ങട്ട
ഇങ്ങട്ടല്ല
കുരുത്തക്കട അങ്ങട്ട പൂഴ്ത്തി വെച്ച കപടത്തിറം ചെയ്ത സത്യം പൂഴ്ത്തി വെച്ച കുരുത്തക്കടയിൽ അയാൾക്കതട്ട നമ്മക്കല്ലതട്ട നമ്മൾ സത്യം ചോദിക്കാം മൗലവിയോടെ അല്ലെ മുസ്ലിമിനോടെ അല്ലെ പണ്ഡിതനോട് ചോദിക്കാം എന്താ അതിന്റെ അർത്ഥം സുബ്ഹാന റബ്ബിക്ക് അസ്കരിക്കുമ്പോൾ തീർക്കാൻ പോകണ്ട എന്താ അതിന്റെ അർത്ഥം ആ അതിപ്പൊ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കാം ആ പ്രയത്നം വന്നിരിക്കാം ആ അതെ പറഞ്ഞോളി പേടിക്കണ്ട അതെ എനിക്ക് അതിന്റെ അർത്ഥം തിരിയണം എന്നില്ല ഞാൻ ചെല്ലുള്ളൂ അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നു എന്ന് ധൈര്യമായിട്ട് പറയാം കുരുത്തക്കട് അങ്ങോട്ട് വിളമ്പീന്ന് വിചാരിക്ക അതൊക്കെ തോട്ടിലെറിയാൻ പറയാം ഒരു കുരുത്തക്കടം തൊട്ടില്ല നബിക്ക് പോലും കുരുത്തക്കട് കൊടുക്കാനുള്ള അധികാരമില്ല എന്ന് അള്ള പറഞ്ഞാൽ പിന്നെ ഈ മൊയ്ലിയന്മാർക്കോ തങ്ങന്മാർക്കോ മൗലവിമാർക്കോ കുരുത്തക്കട് കൊടുക്കാനുള്ള അധികാരമുണ്ടോ നബിക്ക് പോലും അധികാരമില്ല എന്നല്ല പറഞ്ഞത് ലൈസലക്ക മിനല്ലം ബിശയ്യുൻ നബി കുരുത്തക്കടന്ന് വേർന്നു എന്നാ പറഞ്ഞത് ഏതായിരുന്നാലും അള്ള മറുപടി പറഞ്ഞപ്പോ മനസ്സിലായി നബി വേർന്നിട്ടുണ്ടാവുന്നു ആരൊക്കെ നബിക്ക് എതിരിലുള്ള ശത്രുക്കളെ ഹലാക്കാക്കാനും നശിപ്പിക്കാനും ലേനം ചെയ്യാനും കൂടി നബി വേർന്നപ്പോ ജയിച്ചിട്ടുണ്ടവര് അള്ള പറഞ്ഞ മറുപടി എന്താണെന്ന് പറയാം ലൈസലക്ക മിനല്ലം ബിശയ്യുൻ അത്തരം കാര്യങ്ങളൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല അതൊക്കെ എന്റെ കാര്യ നേരാക്കലും വടക്കാക്കലും അതൊക്കെ എന്റെ പണിയാ അത് ഈ പറയണ്ടാണ് ഈ പറഞ്ഞ നടക്കൂല അതെന്ന് അള്ള നബിയോട് നേരിട്ട് പറഞ്ഞതാ എന്നിട്ട് അവിടെ മൊയ്തീരും നമ്മളെ കുരുത്തക്കടയൊക്കെ നടക്കുന്നത് നടക്കൂല നമ്മൾക്ക് സത്യം പറഞ്ഞില്ലേ കുരുത്തക്കട അവർക്കാ തട്ട ഇതൊക്കെ കീക്കാൻ തൂക്ക് പഠിക്കാന്നെങ്കിലും ഇപ്പൊ ശരിയാവും ഇതെല്ലാം കീക്കാൻ തൂക്ക് പഠിക്കണം അപ്പൊ ഖുർആൻ പഠിക്കുക അഞ്ചുള്ളത് മൂന്നാക്കുക ആക്കല്ല മൂന്നേ ഉള്ളൂ ജസ്വ രണ്ട് വെട്ടിക്കളയ ഈ രണ്ടരക്കെ നമസ്കരിക്കുക പള്ളിയിൽ പോകേണ്ട വീട് നിക്കരിച്ചാൽ മതി ആരെയും കാണിക്കേണ്ട നിക്കണെ കണ്ടെങ്കിൽ കണ്ടോട്ടെ അതിന് വാതിലടക്കണ്ടെന്ന് മാത്രം കഴിയുന്നതും വാതിലടക്കാൻ നല്ല കേട്ടോ ഞാൻ അതും പറഞ്ഞുതരാം ഈ നമസ്കാരം ഏതായിരുന്നാലും ഇവിടെ നമുക്ക് ചില ചരിത്രാവശിഷ്ടങ്ങൾ കാണാനുണ്ട് നമ്മള് കാര്യമായിട്ട് വിലയിരുത്തേണ്ടത് ഈ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുണ്ട് ദൈവഭക്തിയും ദൈവവിശ്വാസം ആചാരം പ്രാർത്ഥനയും നമസ്കാരം ഒക്കെ ഉള്ളവർ അവരെ കൂട്ടത്തിലുണ്ട് അവർക്കൊരു പൂജാമുറി ഉണ്ട് പൂജാമുറി ദൈവത്തിനാണെങ്കിൽ നല്ലതാണ് യാതൊരു സംശയമില്ല പക്ഷെ നമ്മള് അവരെ ദൈവം അവിടെ വേറെ വിഗ്രഹങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ആക്ഷേപിക്കാൻ ചിലപ്പോ വകണ്ടാവും പക്ഷെ വിഗ്രഹം ഇല്ലാന്ന് വിചാരിക്കാം വിഗ്രഹം വേണമെന്ന് അവർക്ക് എല്ലാവർക്കും അഭിപ്രായമില്ല വിഗ്രഹം ഇല്ലാത്തവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ക്രിസ്ത്യന്റെയോ ഹിന്ദുവിന്റെയോ വീട്ടിലുള്ള ഒരു പൂജാമുറിയിൽ വാതിലടച്ചിരുന്നിട്ട് അവൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഒരു പ്രാർത്ഥന നടത്തിയാൽ ഒരു കിബുറു അഹന്തി ലോകമാന്യം ഒന്നും അതിന് വരാനില്ല അത് നല്ല പ്രാർത്ഥന നല്ല പ്രാർത്ഥന ദൈവത്തോടാണെങ്കിൽ അതുപോലെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് രണ്ടരക്കാത്ത സുബി ആരും കാണാതാണ് നിൽക്കാലെ ഞാൻ എന്റെ കരാർ കാണുന്ന ആവശ്യമില്ല കഴിഞ്ഞതും കാണാതിരിക്കണമെന്ന ആവശ്യം കാരണം ഈ നിസ്കാരം മുസല്യന്മാരെ എന്ന് പറഞ്ഞ വർഗത്തിൽ പെട്ടെന്ന് എനിക്ക് ആവശ്യമില്ല മുസല്യർ എന്നുള്ള പേര് ഒന്ന് അധികം നിൽക്കിരിക്കണ ആളുന്നാ ഞാൻ അധികം നിൽക്കില്ല അല്ല തല്ലി പറഞ്ഞാ അധികം നിൽക്കില്ല ആകെ ആറരക്കാറ്റ് നിൽക്കിരിക്കുള്ളൂ അതന്നെ യാത്രയിലാണെങ്കിലും ബസ്സിന് വേണ്ടിയിരും കാറിലൊക്കെ ഇരുന്നാണ് നിൽക്കുകയും ചെയ്യും ആശ്രമിക്കാറും അങ്ങനെ പോകും സുബിഹി അതും വീട്ടുന്ന ഏഷ്യ അതും വീട്ടിൽ ഇല്ലെങ്ങനെ കാണുക വേറെ സേനും പോലും എക്കാരം കാണാനില്ല അതിനെ എങ്ങനെ കാണുക കാണണം വട്ടപ്പെടെ വേണ്ടേ കാണാനുള്ള അവസരം ഉണ്ടാവണ്ടേ കാണൂല നിങ്ങൾ ആരെയും കാണൂല കാണിച്ച് നിക്കിരിക്കണമെന്നോട് അള്ള പറഞ്ഞു പറഞ്ഞിട്ടില്ലേ നബി പോലും ആത്തണമെന്നോട് നിക്കിരിക്കണെന്ന് ആയിഷ പറഞ്ഞു നബി പോലും ആളൊക്കെ പോയ ദേശം ആയിഷാന്റെ വീട്ടിൽ നടന്നിട്ടാണ് വൈകുന്നേരം രണ്ടരക്കാത്ത അസരക്കിരിക്കുന്നത് അപ്പൊ പറഞ്ഞിട്ടുണ്ടാക്കി അത് അസറല്ല പിന്നെന്താ സുനത്ത നോക്കുമ്പോ അസറിന്റെ ദിവസം സുന്നത്തില്ല എന്ന് ആദ്യം പരക്കെല്ലാരും പഠിപ്പിച്ച് കുടുങ്ങിലേ അസറിന്റെ ദിവസം സുന്നത്തില്ല നബി അസറിന്റെ ശേഷം വീട്ടിൽ പോയിട്ടാണ് രണ്ടരക്കാത്ത സാധനം അസറിന്റെ ശേഷം തന്നെ അസര സമയത്തിന് ശേഷം അപ്പതെന്താ നബി അസറിന്റെ ദിവസം സുന്നത്തെക്കുറിച്ച് എന്ന് പറയാൻ വെച്ചില്ല പിന്നെ രണ്ടരക്കാത്ത അത് പിന്നെ ളുഹറിന്റെ ശേഷം രണ്ടരക്കാലത്ത് ഒരു ദിവസം മറന്നതാണ് ആയിക്കോട്ടെ ഒരു ദിവസം മറന്നു അങ്ങനെ ആ ഒരു ദിവസം രണ്ടരക്കാലത്ത് കഥാ കുട്ടി എല്ലാ ദിവസവും എന്റെ വീട്ടിൽ നിന്ന് നിൽക്കിരിക്കണമെന്നാണോ ആയിഷ പറഞ്ഞത് അതെന്താന്ന് വെച്ചപ്പോ നേരി അങ്ങനെ തന്നെ കഥാ വീട്ടിൽ പിന്നെ എല്ലാ ദിവസവും കഥാ വീട്ടിൽ എന്നെ പണിയെന്നുള്ള നോണ പറഞ്ഞ ജന്തുക്കളവര് ആ അങ്ങനത്തെ ജന്തുക്കളായി ബുഖാരി മുസ്ലിങ്ങളുടെ അനുയായികൾ ഒരു ദിവസം ദോഹന്നല്ല എന്നിട്ട് ദോഹറിന്റെ സുന്നത്തുണ്ടാക്കുക അത് സുന്നത്തുണ്ടാക്കിയതും പോരാ അത് കഥാ വീട്ട കഥാ വീട്ടില് മാത്രമല്ല മരിക്കുന്നവരെ കഥാ വീട്ട ഇങ്ങനെ നുണ പറഞ്ഞിട്ടാണ് അത്ര നമസ്കാരം രണ്ട് നബി വീട്ടിൽ നിന്ന് നിസ്കരിച്ചിരുന്നുള്ള സത്യം ഇവര് പൊളിച്ചത് മൂടിവെച്ചത് ഈ കൊട്ട കണക്കിൽ നുണ പറഞ്ഞിട്ടാണ് ഇതൊന്നും ഇനിയുള്ള കാലം നടക്കൂലോ നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാം ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇത് മുഴുവൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ മറുപടി ചെയ്തിട്ടുണ്ടോ കള്ള നോട്ടീസ് ആയിട്ട് നടക്കാം കള്ള പരസ്യമായിട്ട് നടക്കാം എന്നിട്ട് എല്ലാവർക്കും നിങ്ങളുടെ സൗകര്യം പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിവില്ല ചോദിച്ച് മനസ്സിലാവണില്ല പദപ്രയാത്തിന് വരാൻ അല്ലെ സെമിനാറിന് വരാൻ പോലും ഒഴിവില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇതിന് ശരിക്കും നമ്മൾക്ക് അറിവ് കിട്ടേണ്ടതുണ്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവ് നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട് അത് പഠിച്ച പണ്ഡിതന്മാരോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാം ബുക്കുകൾ എഴുതി വായിക്കാം അതിൽ വിമർശിക്കാൻ കണ്ടെങ്കിൽ നോട്ട് ചെയ്യാം അത് പത്രങ്ങളിലേക്ക് കൊടുക്കുക മാധ്യമങ്ങളായിട്ട് ഇവിടെ പലതുമുണ്ട് എതിരാളികളായിട്ട് പ്രവർത്തനം നടത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട്
എന്റെ മുക്കിൽ കാണുന്ന ഖുർആൻ വിരുദ്ധമായ വ്യാഖ്യാനങ്ങളോ ആശയങ്ങളോ ആദർശങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്യം ചെയ്തോളൂ, എനിക്ക് പഠിക്കാനോ? ആരെങ്കിലും ഒരാൾ എഴുതി കിട്ടണം, എന്നെങ്കിലും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ എഴുതി കൊടുത്തോളം, ഞാൻ പഠിച്ച് എഴുതിയതാണ് തെറ്റില്ല എന്നുള്ള ഏതാണ്ട് ഒരു വിശ്വസനിക്കണം. തെറ്റ് കണ്ടാൽ അപ്പൊ തിരിച്ചും ചെയ്യും, അത് തിരിച്ചിട്ടുണ്ട്. അഞ്ച് നിസ്കാരം മൂന്ന് നേരത്തിൽ നിന്ന് പറയുന്ന ഞാൻ തന്നെയാണ് തിരിച്ചത്. അഞ്ച് നിസ്കാരം മൂന്ന് നേരത്തല്ല, മൂന്ന് നിസ്കാരമാണ് മൂന്ന് നേരത്തിൽ നിന്ന് തിരിച്ചത്, ഞാൻ തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തിരുത്താൻ പറ്റിയ സത്യങ്ങൾ കിട്ടിയാൽ ഒക്കെ തിരിച്ചു, യാതൊരു സംശയമില്ല. അതിനായിട്ട് പണ്ഡിതന്മാരും വേണം തിരുത്താൻ. അവരെ നമുക്ക് വിവാദത്തിനോ സെമിനാറിനൊക്കെ കിട്ടണം, നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞങ്ങൾ ഇവിടെ കാര്യമായിട്ടുള്ള വർക്ക് ഈ കമ്മിറ്റി തുടരാൻ പോവാണ്. ഓരോരുത്തരുടെയും സൗകര്യം പോലെ ഇനിയും സെമിനാറുകൾ തന്നെ വിവാദം തന്നെ സംഘടിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും, പ്രധാനമായിട്ട് നമസ്കാരത്തെ സംബന്ധിച്ച് അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് അനന്തരാവകാശം. ഈ വിഷയത്തിലൊക്കെ ശരിക്കും വിവാദങ്ങൾ നടത്താൻ വേണ്ടി ഇവിടെ കോഴിക്കോടോ പാലക്കാടോ എവിടെ വെച്ചിട്ട് നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ, ആഹ്വാനങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനത്തിൽ സഹകരിക്കാൻ ആർക്കെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ, സൗകര്യം പലർക്കും ഉണ്ടാവും, പക്ഷേ ഇതൊക്കെ ഒരു നല്ല കാര്യമാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ അതിനൊക്കെ സഹകരിക്കേണ്ടവർ സഹകരിച്ചു പോകണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ ബുക്കിന്റെ സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നും അത് മറ്റുള്ളവരോട് ഇടയിൽ പോയിട്ട് സംസാരിച്ച് പ്രചരിപ്പിക്കണമെന്നും അതിനെതിരായിട്ട് എന്ത് കിട്ടിയിരുന്നാലും അത് ഞങ്ങളെ അറിയിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബുക്കിലൂടെ എന്നോട് അറിയിച്ചാൽ മതിയല്ലോ. മൗലവി ചേകനൂർ പി ഒ എടപ്പാൾ മലപ്പുറം ജില്ല എന്ന് മാത്രം എഴുതിയിട്ട് ബുക്കിൽ ഇന്നത്തെ അത് ചെയ്തിട്ട് കാര്യമില്ലട്ടോ. നിങ്ങളുടെ ഇന്ന ബുക്കിൽ ആദ്യത്തിന് ഇന്ന അർത്ഥം പറഞ്ഞത് തെറ്റാണെന്ന് ഇന്ന മൗലവി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള കത്തുകൾ കിട്ടിയാൽ ഉടനുള്ള അൽബുർഹാനിൽ തന്നെ ആ മറുപടിയും അതിന്റെ ഖണ്ഡനവും വിമർശനവും നിരൂപണവും ഒക്കെ ഉടനുള്ള ബുർഹാൻ മാസികയിൽ ഞാൻ എഴുതും. ഇൻഷാ അത്തരത്തിലുള്ള ഉറപ്പുകളൊക്കെ നിങ്ങൾക്ക് നന്നുകൊണ്ടിട്ട് ഈ വിഷയങ്ങൾ കാര്യമായിട്ട് കാര്യപൂർവത്തിലൂടെ ഇനി പഠിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഇന്നത്തെ പരിപാടി പരിപാടി അവസാനിപ്പിച്ചിരിക്കണം. ഇനി നന്ദി പ്രകടനമായിട്ട് എന്തെങ്കിലും നമ്മൾ സെക്രട്ടറിക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേറെ വിശേഷം പറയല്ല. ഈ പരിപാടികൾ, പ്രഭാഷണ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും
മാലോകർക്കെന്നെന്നും മോക്ഷമായി വന്നു വന്നാ